This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
This show is proudly sponsored by Easy Street Mortgages, Vibin Burgess, and Fernlaw.
Namaste, Kerala. September masate show ilote ellavarkkum swagatham. Appo innu njan ningalude kude ullathu ആർജെ ശ്രുതി, എന്റെ കൂടെ ഉള്ളത്
ആർജെ എജെ.
അപ്പൊ ഈ മാസത്തെ ഓണം ഒക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു. കഴിഞ്ഞ മാസത്തെ ആയിരുന്നല്ലോ ശരിയോ, കഴിഞ്ഞ മാസത്തെ ഓണം
പൊക്കോണ്ടിരിക്കുകയാണ്.
അപ്പം കഴിഞ്ഞ ഓണം ഒക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു, നമ്മൾ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു നല്ല മാസമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഷോ നമുക്ക് തുടങ്ങുകയായി, തുടങ്ങാൻ പോവുകയാണ്.
അതുപോലെ തന്നെ എനിക്കൊന്ന് എല്ലാവർക്കും വേണ്ടി ശ്രുതി കഷ്ടപ്പെട്ട് ഒരു ഇൻസ്പിറേഷണൽ കോട്ട് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്.
അതാണ് എല്ലാവരും
അതോടെ തുടങ്ങാന്ന് ഇരിക്കുന്ന
അതിലൂടെ തുടങ്ങാം. അപ്പൊ എല്ലാവരും ഒന്ന് ഇൻസ്പയർ ആയിക്കോട്ടെ.
അപ്പം
കോട്ട് ഇതാണ്, ഇഫ് യു കെ നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ. അല്ലെ, എത്ര
അർത്ഥമുള്ള
ഒരു കോട്ടാണ് അല്ലെ.
അപ്പൊ എനിക്കൊന്ന് അത് ബേസിക്കലി പറയുന്നത്, നമുക്ക് സ്ഥിരം ഗ്രേറ്റ് തിങ്സ് ചെയ്യണമെന്നില്ല, ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് നല്ല രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ, അതായത് എല്ലാവരും പോയി ഹിമാലയം കയറണമെന്നില്ല, ബേസിക്കലി നമുക്ക് ഒരു 15 മിനിറ്റ് വാക്ക് ചെയ്ത് ഒരു വാട്ടർഫോൾ കാണാൻ പറ്റുവാണെങ്കിൽ മനസ്സിലായി നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. ചെറിയ കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്കൊന്നും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുക.
അതെ. അപ്പോൾ ഒരു മൂവി ആണെങ്കിലും, ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുവാണെങ്കിൽ ഫാമിലി ടൈം ആയിട്ട് ഒരു മൂവി അല്ലെങ്കിൽ ഒരു ചെറിയ ഡിന്നർ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം.
അതെ,
ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കിഡ്സ് എല്ലാവരും കൂടെ കൂടി,
അല്ലെങ്കിൽ കിഡ്സിനെ എനിക്കൊന്ന് ചെറിയ പാർക്കിൽ കൊണ്ടുപോകാം, അങ്ങനെ ഒരു ഡേ ഒരു ചെറിയ പിക്നിക് പോലെ ആക്കാം.
അതെ, അങ്ങനെ ഒരു ഗ്രേറ്റ് ഡേ ആയിട്ട് നമുക്ക് ആ ഡേ കൊണ്ടുപോകാം വേണമെങ്കിൽ അല്ലെ. ഇപ്പൊ ഈവൻ ആണെങ്കിൽ നമ്മൾക്ക് ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ
അതെ ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യാം ഗാർഡനിൽ, ക്വാളിറ്റി ആയിട്ട്. എന്നെ സംബന്ധിച്ചോളം ഗാർഡനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളതല്ല, പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറെ വേറെ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്യുക.
അതെ,
ഭയങ്കര വലിയ ഭയങ്കര കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല.
അതെ അതെ, നമുക്ക് അപ്പം ഒരു വേണമെങ്കിൽ ഒരു ഹോളിഡേ ബുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തോട്ട് ഒരു ഹോളിഡേ ബുക്ക് ചെയ്യാം.
അതെല്ലാം ഓവർസീസ്
ട്രിപ്പ്
വേണമെന്നില്ല, എല്ലാരും ലണ്ടനിൽ പോകണമെന്നില്ല. നമുക്ക് ഇവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇനോ. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഓർത്ത്, ഹാപ്പിനെസ് ഇസ് എ ചോയ്സ് എന്ന് പറയുന്നത്, നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷപൂർവ്വം ചെയ്ത് നമുക്കത് എൻജോയ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു, അതായിരിക്കാം ആ കോട്ടിന്റെ. സോ നിങ്ങളും ഈ വീക്കെൻഡ് അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക.
അപ്പം ഒന്നും കൂടി ആ കോട്ട് പറയാം, ഇഫ് യു കെ നോട്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ.
ഇത് ആരാ പറഞ്ഞോ?
ഇത് പറഞ്ഞത് നെപ്പോളിയൻ ഹിൽ നിന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു റൈറ്റർ ആയിരിക്കും, ഓതർ ആയിരിക്കും എന്ന് പറയാം. അപ്പം
നിങ്ങൾ കണ്ടുപിടിക്കുക,
നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു നല്ല ദിവസങ്ങൾ ആവട്ടെ മുമ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കേട്ടിട്ട്,
നല്ലൊരു പാട്ട് കേട്ടിട്ട്.
തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്.
മലയാള
ചുണ്ടിൽ മല
This show is proudly sponsored by Vibin Burgess from Easy Street Mortgages. Your mortgage made easy.
Hello, welcome back. അപ്പൊ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ അടുത്ത ഈ വീക്കെൻഡിൽ എന്ത് ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ ആ കോട്ടിനെ കുറിച്ചൊക്കെ ആലോചിച്ച് സ്മോൾ തിങ്സ് എന്താണ് സന്തോഷപൂർവ്വം ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാന്നറിയാം. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ഓണത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ഓണം അതൊരു വൻ സംഭവമായിരുന്നു. എനിക്കൊന്ന് ക്രൈസ്റ്റ് ചർച്ചിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇവന്റ്, ക്രൈസ്റ്റ് കേരളയുടെ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇവന്റ് ആയിരുന്നു നടന്നത്. അപ്പൊ എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പൊ കണ്ടു കാണും. അപ്പൊ നമ്മുടെ ഒരു ബിഗ് ഇവന്റ് ആയിരുന്നു, 1000+. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതുവരെ ഒരു 600 മുകളിലൊക്കെ ചേരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 1000+ ആൾക്കാര് പ്ലസ് കിഡ്സ്, അതുപോലെ ഒരു വലിയ ഇവന്റ് ആയിരുന്നു. അത്രയും പേർക്കുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓണ സദ്യ. പിന്നെ അതിന്റെ മെയിൻ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി ശ്രീകുമാർ സാർ തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു
അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റീനെ എന്റെ ലൈഫിൽ നേരിട്ട് കാണുന്നത്. അപ്പോ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആള് നല്ല നല്ല സംസാരവും ഒക്കെ ആയിട്ട്
നല്ല പാട്ടായിരുന്നു.
നല്ല പാട്ടായിരുന്നു,
പാട്ടുകാരനാണല്ലോ.
അതെ, അടിപൊളി പാട്ടായിരുന്നു. എൻജോയ് ചെയ്തു, ഒത്തിരി എൻജോയ് ചെയ്തു. കാരണം ആള് പാടിയ പാട്ട് നമ്മൾക്ക് ആളിലൂടെ തന്നെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഗൂസ്ബംസ് വരുമല്ലോ നമുക്ക്. അപ്പം അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം നമ്മളിപ്പം നാട്ടിലാണെങ്കിൽ കുറെ ഷോസൊക്കെ കുറെയൊക്കെ നമുക്ക് എനിക്ക്
തോന്നുന്നത്, പക്ഷെ ഞാനിങ്ങനെ പാട്ടിന്റെ ഒരു വലിയ ആരാധനല്ല, പക്ഷെ ഡയറക്റ്റ് ആള് നിന്ന് അങ്ങനെ പാടുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. നമ്മള് മൂവിക്കകത്തോ അല്ലെങ്കിൽ നമ്മള് ഈ യൂട്യൂബിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നല്ലൊരു ഫീലുണ്ട്, പക്ഷെ ഒരാള് ഡയറക്റ്റ് അങ്ങനെ പാട്ട് പാടുമ്പോൾ അത് കേട്ടപ്പോൾ ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ്.
അതെ, പിന്നെ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് കുറെ കുറെ പാട്ട് പാടുന്ന ആൾക്കാരും അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം പാട്ട് പാടി. അപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ഇവന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ഇവന്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അതെ, ഞാനും എനിക്കൊന്ന് ഞാൻ കണ്ടിട്ടുള്ള ഇതുപോലെ അടുത്തിടപഴിയുള്ള വേറെ സെലിബ്രിറ്റീസ് ഒന്നും ഇല്ല. മീൻസ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസും അവരും നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് എന്നും, അത് മാത്രമല്ല ഭയങ്കരമായ കഴിവുള്ളതുകൊണ്ടാണ് ഇതുപോലെ നാഷണൽ അവാർഡ്സും കേരള സ്റ്റേറ്റ് അവാർഡ്സും ഒക്കെ കിട്ടണമെങ്കിൽ ആളുടെ പാട്ടിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല.
അതെ, തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഭയങ്കര മെസ്മറൈസ്ഡ് ആയിട്ട് നിന്നുപോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഓണം ഓൾ ടോട്ടൽ പറയുവാണെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. എം ജി സാർ വന്ന് നമ്മുടെ ഓണ പരിപാടി കെങ്കേമമാക്കി. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഫുഡ് അടിപൊളി ഓണസദ്യയായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിരുന്നു.
കഴിഞ്ഞ 2-3 വർഷമായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പൊ എനിക്കൊന്ന് ഈ ഓണത്തെ നമുക്ക് കാണാം. ഒരു എന്നാ ഒരു നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഫിലിം ഫെയർ അവാർഡ്സിനൊക്കെ നടക്കുന്ന പോലെയുള്ള അതേപോലെ ഒരു ക്വാളിറ്റിയിൽ ഡാൻസസും ഐ മീൻ വിത്ത് കോസ്റ്റ്യൂംസ് ലൈക്ക് നല്ല നല്ല പ്രോഗ്രാംസ്, നല്ല പാടുന്ന ഇഷ്ടം പോലെ ആൾക്കാർ വന്നു, നല്ലപോലെ പാട്ട് പാടുന്ന ആൾക്കാർ വന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ ക്വാളിറ്റിയിൽ എനിക്ക് വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഞാൻ ഇപ്പൊ ഒരു 5 വർഷം പുറകോട്ട് പോവാണെങ്കിൽ അവിടുന്ന് മുമ്പോട്ട് ഈ 5 വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഐ മീൻ ബേസിക്കലി നമ്മൾ ഇത്ര ആൾക്കാരുള്ള ഒരു പരിപാടി നടത്തി, അതും ഓണമാണ് എനിക്കൊന്ന് ഏറ്റവും ബുദ്ധിമുട്ട് നടത്താനായിട്ട്. കാരണം ഓണ സദ്യ അത് എല്ലാം ഇരുന്ന് കഴിക്കണം, നമുക്ക് ബൊഫേ ആയിട്ട് വെക്കാൻ
പറ്റില്ലല്ലോ,
വിളമ്പി കൊടുക്കാൻ ആൾക്കാർ വേണം. 1000 പേര് സദ്യ ഉണ്ണണം, 1000-1500 പേര് സദ്യ ഉണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇലയിട്ട് ഇത്രയും കറികള്, പിന്നെ ഇതിന്റെയൊക്കെ ബാക്കിൽ ഒത്തിരി അധ്വാനമുണ്ട്. അത് നമ്മളും കുറച്ച് കണ്ടതാണ്. നമ്മൾ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുൾ മുമ്പ് തുടങ്ങണം പ്രിപ്പറേഷൻ, ഐ മീൻ ജസ്റ്റ് ഫോർ സദ്യ ഇതിന്റെ പ്രിപ്പറേഷൻസ്. എന്നാലേ ഒരു 24 hours ഉള്ളിൽ സദ്യയിലുള്ള എല്ലാ കറികളും ചോറും എല്ലാം ആയിട്ട്, പക്ഷെ അതിങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര
സന്തോഷം. അതെ, ഇത് ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നമാണ് ശരിക്കും, അല്ലെ? പുറകില് അത്രയും ആൾക്കാര് ഇതിനു വേണ്ടി എഫേർട്ടും ടൈമും എല്ലാം കൊടുത്തിട്ട് കുറെ നാളുകളായിട്ട് ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു ഇവന്റ് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത്. അപ്പം എല്ലാവർക്കും ഓണം നടത്തി എല്ലാവർക്കും എന്നാ പറയുന്നേ നമസ്തേ കേരളയുടെ പേരിൽ ഒരു വലിയ താങ്ക് യു. ആൻഡ് ഞങ്ങൾക്ക് എന്നാ പറഞ്ഞു നമുക്ക് ആഘോഷിക്കാൻ പറ്റി, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി, ഒരു ഗുഡ് എന്റർടൈൻമെന്റ് ആയിരുന്നു.
യെസ്, എനിക്കൊന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് മേ ബി ചിന്തിക്കാൻ ഒരു കാര്യമാണ് നമസ്തേ കേരള ഷുഡ് ഡു സം ലൈഫ്. ഈ ഓണത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇപ്രാവശ്യം എനിക്കൊന്നും നമസ്കാരമുള്ള എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യങ്ങൾ ഇനി ലൈവായിട്ട് വീഡിയോസും നമ്മുടെ അഭിപ്രായങ്ങളും നിങ്ങളെയൊക്കെ വന്ന് കണ്ട് ഇന്റർവ്യൂസ് എടുക്കലും ഐ തിങ്ക് വിൽ ഡു ഇറ്റ് നെക്സ്റ്റ് ടൈം.
യെസ്. അപ്പോ ഞങ്ങളെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കാണുവാണെങ്കിൽ ഒരു ഹലോ പറയാൻ.
അതെ അതെ, എനിക്കൊന്ന് കുറെ ആൾക്കാരൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ റേഡിയോ ഷോയെ കുറിച്ചൊക്കെ. അപ്പൊ എനിക്കൊന്ന് നിങ്ങള് വന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു
സന്തോഷം.
അപ്പൊ എനിക്കൊന്ന് നമ്മള് ഓണത്തെ കുറിച്ച് കുറെ വലിച്ചു നീട്ടിന്ന് തോന്നുന്നു. അപ്പൊ എനിക്കൊന്ന് നമുക്കെന്നാ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാൽ
തിരിച്ചു വരാം.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
അപ്പോ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അതിനകത്തൊരു ട്വിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പാട്ട് ഏത് സിനിമയിലാണെന്നറിയോ? അപ്പൊ നമ്മളിനി പറയാൻ പോകുന്ന കാര്യവും നമ്മള് മൂവി റിവ്യൂ ആണ്. ആർഡിഎക്സിനകത്തെ പാട്ടാണ് കേട്ടത്. അതുപോലെ തന്നെ ആർഡിഎക്സ് ഇവിടെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയി കണ്ടു. നല്ല ഒരു പടം. ആർഡിഎക്സിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അങ്ങനെ കുറച്ച് മൂവീസ് നമ്മൾ ഇവിടെ തിയേറ്ററിൽ കണ്ട പടങ്ങളെ കുറിച്ച് ആണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒറ്റിറ്റിയിലേക്ക് വരാം. എനിക്കത് ആദ്യത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് മലയാളം മൂവീസ് വന്നു തുടങ്ങി.
ബേസിക്കലി
എവറി വീക്ക് ഉണ്ട് നോർത്ത് ലഞ്ചിൽ അല്ലെങ്കിൽ റിക്കട്ടണില് എല്ലാ വീക്കിലും തന്നെ ഒരു ദിവസം അല്ല. എനിക്കൊന്ന് ഏകദേശം തേഴ്സ്ഡേ വന്ന് നെക്സ്റ്റ് വെനസ്ഡേ വരെ സംടൈംസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഷോ ഉണ്ട്. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പണ്ട് നമ്മള് ഒരു ഷോ വെല്ലപ്പെടും ഒരു രണ്ടു മൂന്ന് മാസം കൂടെ ഒരു മലയാളം ഷോ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം അതാണെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരുടെ ടിക്കറ്റ് എടുക്കണം. അല്ലാതെ ഇതിപ്പോ ഹോയിസിന്റെ വെബ്സൈറ്റ് പോയി നമ്മൾ ഹോയിസിൽ പോകുന്നു, ടിക്കറ്റ് എടുക്കുന്നു, കാണുന്നു. എനിക്കൊന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ആർഡിക്സ് കാണാൻ പോയപ്പോൾ ഒരുവിധം ഏറ്റവും ഫ്രണ്ട് റോ അല്ലേ, അതായത് ജസ്റ്റ് മുമ്പിലത്തെ റോയിൽ ഇരുന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ മഴ തൊട്ടിക്കാത്ത കാലത്തിരിക്കുന്ന പറയില്ല, അതുപോലെ മേലോട്ട് നോക്കിയിരുന്ന കണ്ട. അപ്പൊ എനിക്കൊന്ന് ഒരു ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആർഡിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഈയിടെ കണ്ടതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഇടിപ്പടം എന്ന് പറയാം, ഫുൾ ഓൺ ഇടി. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിന് ഡയറക്ടറിനെയാണ്. കാരണം ആ ഡയറക്ടർ ഞാൻ ആദ്യമേ കേട്ടിരുന്നു. ഇതിപ്പം ആന്റണി പെപ്പയൊക്കെ ഉള്ളപ്പം ഇടിപ്പടം ഒരു നോർമൽ ഇടിപ്പടം എന്ന് വിചാരിച്ചത്, പക്ഷെ ഇടിപ്പടം അതിന്റെ ഒരു ലെവല് തന്നെ മാറിയ ഒരു ഇടിപ്പടമാണ്. സ്റ്റണ്ടുകളെല്ലാം എടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് സ്റ്റണ്ടുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് അഭിനയിച്ചവരെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഷെയ്ൻ നിഗം, പെപ്പെ, അതുപോലെ തന്നെ നീരജ് മാധവ്. പക്ഷെ നീരജ് മാധവ് എനിക്ക് തോന്നുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ തിങ്ക് എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ വളരെ
നല്ലൊരു പടം. ഞാൻ കണ്ടു കേട്ടോ, ഞാനും പടം കണ്ടതാണ്. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പാട്ടുകള്, ഒരു പാട്ട് എനിക്ക് ഭയങ്കര, നമ്മളിപ്പോ പ്ലേ ചെയ്ത പാട്ട് തന്നെ എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദ, ഞാനിപ്പോ ഫ്രീക്വന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്. പിന്നെ അതിലെ നായികയും, ആള് ശരിക്കും ആളൊരു പണ്ടത്തെ ഒരു മൂവിയില് ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുള്ള ഒരു നായികയാണ്. പക്ഷെ ആള് ഇത്രയും കഴിവുള്ളവരൊക്കെ ഇനി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെ, നല്ല നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ലവ് സ്റ്റോറി ആണെങ്കിലും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ബാബു ആന്റണി.
ഭഗവാന്റെ ഒരു തിരിച്ചുവരവാണ്. ഭഗവാനി ആ പടത്തിനകത്ത് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവസാനം കുറച്ചുകൂടെ കാരണം ഭഗവാനി എന്തിനാണ് ഫേമസ്, നല്ല ഭയങ്കരമായ ഫൈറ്റും കരാട്ടയും അങ്ങനെ ഒരു ഇതുണ്ട് ഇതിനകത്തും. പക്ഷെ എനിക്കൊന്ന് ഭഗവാനിയെ കുറച്ചുകൂടെ അങ്ങനെ ഫൈറ്റ് ഇതിൽ യൂസ് ചെയ്യായിരുന്നു
എന്ന് തോന്നി എനിക്ക് തോന്നി.
ലാസ്റ്റ് കുറച്ചുകൂടെ ഭഗവാനിക്ക് ഒരു ഇത് കൊടുക്കായിരുന്നു എനിക്ക് തോന്നി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായി എന്ന് എനിക്ക് തോന്നി. പക്ഷെ സ്റ്റണ്ടിന് ഒരു ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ ഇടിയോട് ഇടിയാണ്.
അപ്പം ഇത് കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. നല്ലൊരു പടം തന്നെയാണ് അല്ലെ.
തിയേറ്ററിൽ മിസ്സായാല് ഐ തിങ്ക് നിങ്ങൾ കാണുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അതിനാസിക്കുന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടും എനിക്കത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. സൗണ്ടും ആ ഒരു പിക്ചർ ക്വാളിറ്റി ഒക്കെ
നന്നായിട്ടുണ്ട്. അതെ, എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ബൈജുവിന്റെ റോൾ ആണെങ്കിലും സ്പോയിലർ അലേർട്ട് പറയാൻ പാടില്ലല്ലോ. പക്ഷെ ബൈജുവിന്റെ ഒക്കെ റോൾ ആണെങ്കിലും നല്ല ഒരു, എനിക്ക് എനിക്ക് ആളുടെ ക്യാരക്ടർ ആപ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പം ഒരു ഒരു അമ്മാവൻ ക്യാരക്ടറാണ്, അങ്കിൾ ഇങ്ങനെയാണോ അങ്കിള് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലൊക്കെ ആള് ചെയ്യുന്നു അല്ലെ.
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് അവിടുന്ന് അടി തുടങ്ങി 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 എങ്ങനെ അവസാനം വരെ എത്തുന്നു, ചെറിയൊരു സംഭവം മാത്രമാണ്. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്,
നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ബോർ അടിപ്പിച്ചിട്ടില്ല കഥയുടെ ഒരു പാർട്ടിൽ പോലും. നമുക്ക് എനിക്ക് ബോറ് തോന്നിയില്ല കേട്ടോ. എനിക്ക് നല്ലപോലെ കണ്ടിരിക്കാം. ഞാൻ അടിപ്പടത്തിന്റെ ഒരു ഫാൻ അല്ലെങ്കിലും ഇതൊരു നല്ല അടിപ്പടമായിരുന്നു.
അതെ അതെ, എനിക്ക് പിന്നെ അതിനകത്ത് അത്യാവശ്യം കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളും വന്നു പോകുന്നതുകൊണ്ട് നല്ലൊരു ഒരു കാര്യം ഉണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ ഓവറോൾ നല്ലൊരു അടിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം.
അതെ, അത് കഴിഞ്ഞ് പിന്നെ
എനിക്കൊന്ന് ആദ്യമേ വന്നു തന്നെ ഈ ഐ മീൻ കിങ് ഓഫ് കൊത്ത കാണാൻ പറ്റിയില്ല. ഇവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് റിവ്യൂ പറയാൻ പാടാണ്. പക്ഷെ അതും കുഴപ്പമില്ലാത്തൊരു പടം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓണത്തിന് ഏറ്റവും ഹിറ്റാകാൻ പോകുന്ന പടം കിങ് ഓഫ് കൊത്ത ആണ്. പക്ഷെ ഐ തിങ്ക് ഓണത്തിന് വന്ന് ഫുൾ കൈയടി മേടിച്ചു പോയ പടം ആർഡിഎക്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു.
അതെ, പിന്നെ അടുത്തായിട്ട് വേറൊരു പടം ഞാൻ കണ്ടത് നമ്മുടെ എസ് ആർ കെയുടെ നമ്മുടെ ജവാൻ എന്ന മൂവിയാണ്. ഞാൻ കാണാൻ പോയത് നയൻതാരേനെയാണ്.
ഈ ആർഡിഎക്സിന്റെ മൂവി കാണാൻ പോയപ്പോ ഈ ജവാന്റെ ട്രെയിലർ അവിടെ കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാണ് ഈ പടം കാണണം, കാരണം എസ് ആർ കെയുടെ ഒരു ഡിഫറെന്റ് ലുക്കും ഒരു ഡിഫറെന്റ് സ്റ്റൈലൊക്കെ എനിക്ക് തോന്നി അതിനകത്ത്. അപ്പൊ എനിക്ക് കാണണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി റേറ്റിംഗ് ഉള്ള പടം ആയതുകൊണ്ട് കൊച്ചുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ല പടമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്സ്ഡ് റിവ്യൂസ് ആണ് ഇതിനെ കുറിച്ച് വരുന്നത്. കുറെ പേർക്ക്
പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ജസ്റ്റ് ഒരു മൂവി കാണാൻ പോയിരിക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു മൂവിയുടെ ഇതിനു വേണ്ടി കാണാൻ പോവുകയാണെങ്കിൽ നല്ലൊരു മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ജസ്റ്റ് കണ്ടിരിക്കാം, പല ഇതിൽ വരുന്നുണ്ട്,
പല അപ്പിയറൻസസ് ആണ്. എല്ലാവർക്കും പറയാം മുട്ട അടിച്ചൊരു റോൾ ഇത് വരുന്നില്ലേ, എനിക്കത് ഫീൽ ചെയ്ത ഒരു വില്ലൻ സോർട്ട് ഓഫ് തിങ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ഒരു കഥ പറയണ്ട. പക്ഷേ ഐ ഗസ് എനിക്ക് അങ്ങനെയൊക്കെയാണ്, ഞാൻ കണ്ടിട്ട് പടം കണ്ടിട്ടില്ല, പക്ഷെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. കുറച്ചൊരു വില്ലനസോ ഒക്കെ ഉള്ള
അറ്റ്ലിയുടെ മൂവിയാണ്. അറ്റ്ലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കുറെ മൂവി ആളുടെ ഫേമസ് ആണ്. പക്ഷെ എനിക്ക് കുറെയൊക്കെ എവിടെയൊക്കെയോ ഒരു കോപ്പി ലൈക്ക് കുറച്ച്
പല പടങ്ങളുടെ
പല പടങ്ങളുടെ ഒരു ഒരു എല്ലാം കൂടെ മിക്സ് ആക്കിയ ഒരു രൂപം പോലെ തോന്നി. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ എന്റർടൈൻമെന്റ് മൂവി, ലൈക്ക് നല്ലൊരു മൂവി, എനിക്ക് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു.
അത് തിയേറ്റർ വ്യൂ ആയിരിക്കും, നല്ലൊരു
അതെ തിയേറ്ററിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ സൗണ്ടും എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. പിന്നെ നമ്മുടെ വിജയ് സേതുപതി നല്ല പോലെ
ചെയ്തിട്ടുണ്ട്,
കൊറേ പേരുണ്ട്
തമിഴിൽ നിന്നൊക്കെയാണെങ്കിലും. വിജയ് സേതുപതി എനിക്ക് ഇപ്പോഴുള്ള ഒരുവിധം സിനിമയ്ക്കകത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ സെറ്റപ്പ് ആണ്. എന്നാ ഹിന്ദിയിൽ നിന്നൊരാൾ കാണും, തമിഴ്, കന്നഡ, മലയാളം. എനിക്ക് മലയാളം അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഒത്തിരി ആക്ടേഴ്സ്, ഐ മീൻ ചെറിയ ചെറിയ ആക്ടേഴ്സ് ആണെ പോലും. ഇപ്പം നമ്മൾ കുറെ തമിഴ് പടങ്ങളും ഹിന്ദി പടങ്ങളും കാണുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളുകളിൽ മലയാളികളുണ്ട്. ഇപ്പൊ വില്ലൻ വില്ലന്റെ സൈഡായിട്ടും ഒക്കെ, അല്ലെങ്കിൽ ഒരു ബ്രദറിന്റെ ബ്രദറിന്റെ അങ്ങനെയുള്ള ഒരു അത്യാവശ്യം ക്യാരക്ടറിനകത്ത് കുറച്ച് റോളുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ മലയാളികൾ ഇഷ്ടം പോലെ
അഭിനയിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ
ജയിലറിനെ കുറിച്ച് പറയാനുള്ളത്, ജയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതിനകത്തും അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരിലത്ത് കുറെ ആൾക്കാര്
മലയാളികളാണ്.
അങ്ങനെ നമുക്കൊരു പാട്ട് തീർച്ചയായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ.
തീർച്ചയായിട്ടും
ീ
show is proudly sponsored by Easy Street Mortgages, Vibin Burgess and Fern Law.
Appo welcome back. Nammale parnondirunnathu movie reviews aanu.
Nammale inge onnu parnondirunna jailerine kurichaanu.
Adhe.
Appo njan adine kurichu parayanunnathu nammale jailer ippol OTT vannu. Appo inge onnu OTT ilulla aduthu kanda cinemagale kurichu parayanengil athyavasham kuzhappillathe onnu jailer ippo prime il inge theater il poi kaananum uthra agrodhu padayan jailer. Pashe again rating R16 aayirunnu. സോ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, പക്ഷെ ജയിലറ് പ്രൈമില് കണ്ടു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എനിക്ക് നമ്മൾ മലയാളത്തിലുള്ള ആക്ടേഴ്സിനെ വിവാഹത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കത് നമ്മുടെ മലയാളത്തിലെ ഒരു നിര ആക്ടേഴ്സ് ഉണ്ട്, അത് മെയിൻ വില്ലനായിട്ട് വരുന്നത് വരെ നമ്മുടെ വിനായകനാണ്. ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട്
വില്ലന്റെ റോള് അടിപൊളിയായിട്ട്
ചെയ്തിട്ടുണ്ട്.
അതെ. പിന്നെ നമുക്ക് പിന്നെ ജയിലറിന്റെ ഒരു നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് അതിന്റെ അകത്ത്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഉള്ള ഒരു മൂവി ആയിട്ടാണ്
നോർമൽ രജനീകാന്ത് പടമല്ല,
അല്ല
അതായത് ഫുൾ ഓൺ രജനീകാന്തിന്റെ അമാനുഷികമായ ഭയങ്കര പരിപാടികളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു പടം, നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു പടം. പിന്നെ അതിനകത്ത് വരുന്നത് എനിക്ക് തന്നെ എല്ലാ ഭാഷയിലെയും മെയിൻ ആക്ടേഴ്സ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ മെയിൻ ആളുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഈ പടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല ആളെ എന്ത് ചെയ്യാനാണ് ചുമ്മാ കൊണ്ടുവന്നേക്കുന്നതായിരിക്കും, കാരണം മലയാളത്തിൽ നിന്ന് ഒരാൾ വേണം എന്നുള്ള ഇതില്. പക്ഷെ ആള് ചെയ്യാനുള്ള പോർഷൻ ആളുടെ ഗെറ്റപ്പും അതൊക്കെ നല്ല അടിപൊളിയായിട്ട്
വൃത്തിയായിട്ട്
ചെയ്യാനുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഇനി ഇത് കാണണം, ഇങ്ങനെ ഡബിൾ മൈൻഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇനി കാണണോ വേണ്ടയോ, പക്ഷെ ഒന്ന് കണ്ടു നോക്കാം. നല്ല മൂവിയാണ്,
ഡെഫിനറ്റ്ലി നല്ല ഒരു വാച്ചബിൾ മൂവിയാണ്.
അതെ,
രജനീകാന്തിന്റെ ഒരു നോർമൽ സെറ്റപ്പ് അല്ല, പക്ഷെ എനിക്കത് നല്ലൊരു പടം. രജനീകാന്തിന്റെ ഒരു നല്ല പടം. പിന്നെ എനിക്കൊന്ന് രജനീകാന്ത് മാത്രമല്ല, എനിക്കൊന്ന് അതിനകത്ത് എല്ലാരും നല്ല സൂപ്പർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് വിനായകനെ.
വിനായകനാണ് നല്ല വില്ലൻ, അടിപൊളിയായിട്ട് ആ വില്ലന്റെ കഥാപാത്രം
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഗെയിൻ പാൻ ഇന്ത്യൻ ആണ്, പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. എനിക്കന്ന് കന്നഡയിലുള്ള മെയിൻ ആക്ടർ, മലയാളത്തിലെ മെയിൻ ആക്ടർ, അങ്ങനെ അങ്ങനെ എല്ലാ ഇതിലും ആൾക്കാർക്ക് കൈയടിക്കാനുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കാനുള്ള ഒരു സാധനം
പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ മൂവീസ് എല്ലാം ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ട് ഉയർന്നിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഒരു ഒരു ബിഗ് പടങ്ങളാണ് ഇനിയിപ്പോ വരാൻ പോകുന്ന കുറെ മലയാള പടങ്ങളും.
അതെനിക്ക് എല്ലാം അതെനിക്ക് ആക്ച്വലി നല്ലൊരു കാര്യമാണ്, കാരണം നമ്മുടെ ഓഡിയൻസ് മലയാളത്തിലേക്ക് ചുരുങ്ങുന്നില്ല, അല്ല തമിഴിലേക്ക് ചുരുങ്ങുന്നില്ല. നമ്മുടെ ഒരു മലയാളം പടം എടുത്താലും അതിന്റെ ഓഡിയൻസ് ഇപ്പം ബിഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജയിലറിന്റെ ആണെങ്കിലും ഓഡിയൻസ് ബേസിക്കലി ഓൾ ഇന്ത്യ ആണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരുള്ള ഏത് ഭാഷയാണെങ്കിലും എല്ലാ സ്ഥലമാണ്. അതുപോലെ തന്നെ എനിക്ക് തന്നെ ഈയിടെ വന്ന ഒത്തിരി പടങ്ങൾ അങ്ങനെയുണ്ട്.
അതെ, നമ്മള് ഈ ഇടയ്ക്ക് മാമനം എന്ന് പറഞ്ഞോളൂ, മാമനൻ, യാ മാമനൻ എന്ന് പറഞ്ഞ മൂവി, അത് നമ്മുടെ ഫഹദ് ഫാസിൽ, എനിക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട്.
അത് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആണ്, അതും ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആണ്. അതിനകത്ത് എനിക്ക് വടിവേലു സാധാരണ അങ്ങനെ ഒരു കോമഡി, ഇടയ്ക്ക് നായകന്റെ കൂട്ടത്തിൽ ഈ കോമഡിക്ക് വേണ്ടി തന്നെ തമിഴിലെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതായത് ഒരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഒരു 2 മിനിറ്റ് കോമഡി മാത്രം ചെയ്ത് ഈ കഥയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറെ കോമഡി ചെയ്ത് പോകുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ആളുടെ ഒരു ഡിഫറൻസ്
നല്ലപോലെ ആൾ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഒരു അഭിനയം ഒന്നും
പറയാനില്ലാത്ത ഒരു അഭിനയം എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ ഒരു അഭിനയം. പക്ഷെ അതുമായിട്ട്
എനിക്ക്
അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മുടെ അതെ പറഞ്ഞതുപോലെ തന്നെ ആളുടെ ഒരു വരവും ഒക്കെ എനിക്ക് ഞാനൊരു കോമഡി ആയിരിക്കും ഈ മൂവി, പക്ഷെ അല്ല
ആള് വില്ലൻ, നല്ല പക്കായിട്ട് വില്ലൻ. പക്ഷെ ആള് വില്ലൻ ചെയ്ത് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആള് ഇതിനകത്തൊരു ഫുൾ ഓൺ വില്ലൻ. എനിക്കൊന്ന് അവിടെ അത്യാവശ്യം എനിക്കൊന്ന് എന്തോ ഒരു ഇതുണ്ടായിരുന്നു അവിടെ അവിടെയുള്ള വില്ലന്മാർക്ക് ഒരു അടിയാവോ, കാരണം അതുപോലെ ആള് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്.
അതെ, പിന്നെ പറഞ്ഞ പോലെ വടിവേല് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോമഡി അല്ല, ഒരു സീരിയസ് മൂവിയാണ്, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെ മൂവീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാമനൻ എനിക്ക് തോന്നുന്നു ഒറ്റയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്താണല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മാമനൻ ഡെഫിനറ്റ്ലി വാച്ചുള്ളു,
വാച്ച് ചെയ്യാം.
അതായത് നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത് എനിക്ക് ഓർമ്മ, എനിക്ക് ഏത് ഒറ്റയിലാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സിലാണ് ഉള്ളതെന്ന്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒരു ഡെഫിനറ്റ് വാച്ചബിൾ മൂവിയാണ്. നല്ലൊരു പടം, എന്താ പറയാ, ഒരു ഒരു 8 out of 10 ഒക്കെ, 8.5 out of 10 ഒക്കെ
കൊടുക്കാൻ പറ്റുന്ന ഒരു പടം.
അതുപോലെ തന്നെ ഈയിടെ കണ്ട വേറൊരു പടം മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ഒ ടി ടിയില് മനോരമ മാക്സിലാണ്, കുറുക്കൻ എന്ന് പറഞ്ഞ മൂവി. അത് ഞാൻ ആക്ച്വലി ഒത്തിരി നാളായിട്ട് നോക്കിയിരുന്നതാണ്. ഒരു എന്താ പറയാ, ഒരു ത്രില്ലറാണ്, കോമഡിയാണ്. സോ കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാം. ഒരു
ഇൻവെസ്റ്റിഗേഷൻ, അതെ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ഒരു മൂവിയാണ്. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതിലത് അപ്പന്റെ മകന്റെ റോള് അവര് നല്ലപോലെ, പക്ഷെ അപ്പനും മകനും അല്ല അതിൽ അവര് അല്ലെ, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾ ശ്രീനിവാസനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ആളും സെറ്റാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞാലും ഫുൾ ഓൺ കോമഡിയാണ്. എന്നാ ഒരു കൊലപാതകമുണ്ട്. അതെങ്ങനെ,
ഞാൻ ശരിക്കും ആ മൂവി കാണുന്നത് ഞാൻ അതിന്റെ ക്ലൈമാക്സ് സീന് നമ്മുടെ ഫേസ്ബുക്കില് ഫേസ്ബുക്കില് നമ്മൾ ചെറിയ ഒരു മൂവിന്റെ ബിറ്റ് ഒക്കെ വരുമല്ലോ, അപ്പൊ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി അടിപൊളി മൂവിയാണല്ലോ, നല്ല നല്ലൊരു രസമുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അത്
കാണുന്ന പാട്ട് പാടുന്ന ആ ഒരു
രംഗം
വരുന്നുണ്ട്.
അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും മൂവി കാണുന്നത്. പക്ഷെ അത് ഒരു ക്ലൈമാക്സ്
സീനാണ്, കുഴപ്പമില്ല. അതിന്റെ അവസാനം വരെ കണ്ട്
കണ്ടിരിക്കാൻ, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് ചുമ്മാ നിങ്ങൾ ഒരു പോയി ഒരു ഫണ്ണായിട്ട് കാണാൻ പറ്റുന്ന, നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട്
കാണാൻ പറ്റുന്ന ഒരു പടമാണ്.
അത്
മനോരമ മാക്സിലാണ്. എനിക്ക് തന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിയിരുന്ന ഒരു പടമാണ് വോയിസ് ഓഫ് സത്യനാഥൻ, ദിലീപിന്റെ പടം. അതെനിക്ക് തന്നെ മനോരമ മാക്സിൽ വന്നിട്ടില്ല. ഐ തിങ്ക് ഇനി ഇപ്പൊ റിലീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഈ അടുത്ത് റിലീസ് ഉണ്ട്. സോ അതിനകത്ത് ഇരിക്കുന്ന കമ്മിങ് സൂൺ എന്നുള്ളതാണ് ഇപ്പം. അപ്പൊ ആ പണം നെക്സ്റ്റ് മനോരമ മാക്സിലുണ്ട്. മനോരമ മാക്സ് ആക്ച്വലി നല്ലൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ്സ് എ വൺ ഓഫ് ചാർജ്, കൃത്യം ചാർജ് ചെയ്യാൻ മറക്കുന്നില്ല. അത്ര വലിയൊരു പൈസ അല്ല, വൺ ഓഫ് ചാർജാണ്. അത് അത്യാവശ്യം കുറെ മൂവീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം കാണാൻ പറ്റിയ, എനിക്കൊന്നും എപ്പോഴും മൂവീസ് കാണുമ്പം ഇനോ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സും കാണുന്നതാണ് മൂവീസ്. നമുക്കിപ്പം ഒരു ആവറേജ് മൂവി ആണെങ്കിൽ നമ്മൾ എനിക്കൊന്ന് ചീത്ത പ്രിന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദെൻ നമുക്ക് ആ പടം തന്നെ വെറുത്തു പോകും. സോ ഒ ടി ടിയിൽ അടുത്ത പടം വരുന്നത് വോയിസ് ഓഫ് സത്യനാഥനാണ്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി കാണാൻ ശ്രമിക്കുക. കുറുക്കൻ ആൻഡ് ജയിലർ, പിന്നെ കണ്ടിട്ടില്ലെങ്കിൽ മാമനൻ.
അതൊക്കെ കാണാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ശ്രമിക്കുക.
അതുപോലെ തന്നെ നിങ്ങൾ ഒ ടി ടിയിൽ പഴയ കണ്ടിട്ടുള്ള ഏതെങ്കിലും പടങ്ങൾ, ഇപ്പൊ എനിക്ക് കുറെ നമ്മളിരുന്ന് കുറെ തമിഴ് പടങ്ങളൊക്കെ പഴയത് കാണുമ്പോൾ ആക്ച്വലി ഇത് കണ്ടിട്ടുള്ളൂ, ഇത് ഒരു വൺ ടൈം ഗുഡ് വാച്ച് ആണെന്നുള്ള പടങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുള്ള ഏതെങ്കിലും സീരീസുകളോ മൂവീസോ കുറച്ച് പഴയതാണെങ്കിലും കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലെറ്റസ് നോ, നമ്മൾ അതിനെ കുറിച്ച് കണ്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പാസ് ഓൺ ചെയ്യാം അങ്ങനെ ഒരു പടം. നമ്മൾ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ വൈകിട്ട് വന്നിരിക്കുമ്പോഴും ഈ ആയിരക്കണക്കിന് മൂവീസിന്റെ ഇടയ്ക്ക് ഏത് മൂവി കാണും എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. കുറെ കുറെ മൂവീസ് ഉണ്ട്, നമുക്കൊരു റിവ്യൂ അറിയത്തില്ലാതെ ഏത് മൂവി കാണും എന്നുള്ളതിനകത്ത് ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു വൺ ടൈം വാച്ചബിൾ നല്ലൊരു മൂവിയാണെന്ന് തോന്നുക, പക്ഷെ അത് അതിന് മാത്രം എന്നാ ഒരു അഡ്വർടൈസ്ഡ് അല്ലാത്തൊരു മൂവിയാണെങ്കിൽ പ്ലീസ് ലെറ്റ് അസ് നോ, നമുക്ക് അതുപോലെ കണ്ടിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചോളാം.
ഓക്കെ, നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
മച്ചത്തമ്മ
നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു പാട്ടാണ്.
എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ റീൽസിന്റെ കള്ളിയാണ്. അപ്പൊ എനിക്ക് തന്നെ ഈ പാട്ട് കേട്ട് കേട്ട് പക്ഷെ നല്ലൊരു പാട്ടാണ്,
നല്ലൊരു പാട്ടാണ്,
തലയിൽ സ്റ്റക്ക് ആകുന്ന ഒരു പാട്ടാണ്.
അതെ, പിന്നെ ഇനി പറയാനുള്ളത് നമ്മുടെ സ്കൂൾ ഹോളിഡേയ്സ് വരുവാണ്. അപ്പൊ ഞാനിങ്ങനെ കാത്തു കാത്തിരിക്കുമായിരുന്നു, എപ്പോഴാണ് അടുത്തത്, എപ്പോഴാണ് അടുത്തത്.
അങ്ങനെയായി
അതെ, അടുത്ത ആഴ്ച തൊട്ട് സ്കൂൾ ഹോളിഡേയ്സ് ആണ്.
അപ്പൊ അറിയത്തില്ലാത്തവർക്ക് പ്ലാൻ ചെയ്യാനുള്ളതും പ്ലാൻ ചെയ്തവർക്ക് ലീവൊക്കെ എടുത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുള്ളതും ആലോചിക്കാനുള്ള സമയമായി.
അതെ, അപ്പൊ എനിക്ക് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു സമയം, വർക്കില് പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു സമയമാണ് ഈ സ്കൂൾ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല വർക്കില്.
യെസ്, എനിക്ക് പിള്ളേരുള്ളവർക്കൊക്കെ സ്ട്രെസ്ഫുൾ ടൈമാണ്. പക്ഷെ എനിക്ക് തന്നെ പിള്ളേർക്കും നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസും എല്ലാം കണ്ടുപിടിച്ച് അവർക്ക് എങ്ങനെ അവരെയും എൻഗേജ്ഡ് ആയിട്ട് നിർത്താം എന്നുള്ളതാണ് എനിക്ക് വന്ന സ്കൂൾ ഹോളിഡേയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ സ്കൂളിൽ ഒരു അവധിയാണ് ബേസിക്കലി. നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ലീവ് എടുത്തോ വീക്കെൻഡ്സ് അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ്. സ്കൂൾ ഹോളിഡേയ്സ് കഴിയുമ്പം ഞാനെപ്പോഴും ആലോചിക്കുന്ന സ്കൂൾ ഹോളിഡേയ്സ് കഴിയുമ്പോൾ അവർക്കൊരു മൂന്നാല് ആക്ടിവിറ്റീസ് പറയാനുണ്ടാകണം. എന്തൊക്കെ ചെയ്തു സ്കൂൾ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് വീട്ടിലിരുന്നു ടി വി കണ്ടു കുറെ ഗെയിം കളിച്ചു എന്നുള്ളതല്ല, വേറെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നോർമലി പോകാത്ത എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ഫുൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഒരു നല്ല കാര്യമായിട്ട്
പറയാനായിട്ടുള്ളത്. ഇവർക്ക് റൈറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്റെ കുട്ടിയോട് ഞാൻ ചോദിക്കും, നീ ഇന്ന് എന്താ എഴുതിയത്? അപ്പൊ എന്നോട് പറയും, ഞാൻ ഇന്ന് എങ്ങും പോയിട്ടില്ല, അതുകൊണ്ട് ഇന്നലെ എങ്ങും പോയില്ല, അപ്പം എനിക്ക് റൈറ്റിംഗിലൊന്നും എഴുതാൻ കിട്ടില്ല. അപ്പൊ ഞാൻ പറയും, നീ വെറുതെ പോയെന്ന് വിചാരിച്ചെങ്കിലും ലൈക്ക് എല്ലായിടത്തും അവർക്ക് എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ എഴുതാൻ പറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഐ തിങ്ക് എക്സ്പീരിയൻസസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ഉണ്ടാവുള്ളൂ.
അതെ,
അത് പറഞ്ഞു കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സിറ്റിയെ കൊണ്ട് കാണിക്കുന്നതായിരിക്കും ഏറ്റവും
ആയിട്ടുള്ള ഒരു കാര്യം.
വീട്ടിലിരുന്ന് സിറ്റിയുടെ കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നേക്കാളും ഏറ്റവും നല്ലത് സിറ്റിയിൽ കൊണ്ടുപോയി അവരെ സിറ്റിയുടെ കഥ പറഞ്ഞു കൊടുത്ത് സിറ്റി കാണിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും,
നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മള് കുറച്ച് ഇവന്റ്സ് നമ്മള് കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം അത് ഒന്നാമത് ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് വിത്ത് ദ വൈറ്റ് റൂം ക്രിയേറ്റീവ് സ്പേസ്.
അപ്പൊ
അത് നടക്കുന്നത് ആർട്സ് സെന്റർ, ആർട്സ് സെന്ററിലാണ്, ക്രൈസ്റ്റ് ചർച്ച് ആർട്സ് സെന്ററിൽ. അപ്പം ഇത്
ഡിഫറെന്റ് ഡേറ്റ്സ് ആണ്, 6th October, 7th October, 16th October, 17th October and 20th October. ടൈമിങ്സ് ഡിഫറെന്റ് ആണ്. 6th to 4th to 6th, പിന്നെ 10th to 12th ഉണ്ട്, 10th to 5th ഉണ്ട് മൺഡേ 16th October. അങ്ങനെ ഇത് സ്കൂൾ ഹോളിഡേയ്സും അത് കഴിഞ്ഞുള്ള ഒരു ചെറിയ പീരീഡും കവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റിയ ഡേയ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് പോവുക. ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡേറ്റ് പോവുക. ഇതിന്റെ കൃത്യം അവേഴ്സ് അറിയണമെങ്കിൽ artcenter.org.nz എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ഇത് വൈറ്റ് റൂം ക്രിയേറ്റീവ് സ്പേസ് ആക്ടിവിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും.
പിന്നെ ഇതൊരു സംഭവം എന്താന്ന് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പ് ആണ്. പിന്നെ കൂടുതലും ഒരു
പെയിന്റിങ് ഡ്രോയിങ് എന്താ ആർട്ട് ആർട്ട് ഫോം ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ളൊരു
സംഭവമാണ്. അതെ, കാര്യങ്ങളാണ്. അപ്പം ആർട്ട് വർക്കിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോവാം. കാരണം ഇവിടെ എല്ലാ മെറ്റീരിയൽസും അവർ പ്രൊവൈഡ് ചെയ്യും. ഇതൊരു ഫ്രീ ഇവന്റ് ആണ്, ഫ്രീ ഡ്രോപ്പ് ഇൻ ആണ്, നോ ബുക്കിംഗ് റിക്വയർഡ് ആണ്. സോ ഇത് എന്തായാലും നിങ്ങളൊരു ഫ്രീ ആയിട്ടിരിക്കുവാണ് കുറച്ച് സമയം, കുട്ടികൾക്ക് ആർട്ടിലൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അത് മാത്രമല്ല, എനിക്ക് തന്നെ കുട്ടികളെ കൊണ്ടുപോയി ഇത് ട്രൈ ചെയ്യാൻ അവർക്കൊരു അവസരം കൂടിയാണ്. മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ആണ്, ഫ്രീ ഇവന്റ് ആണ്, സോ വൈ നോട്ട്. നമുക്ക് അവിടെ വരെ ചെല്ലുക. ആൻഡ് ഇറ്റ്സ് ഫോർ ഓൾ ഏജസ്. സോ എനിക്കറിയില്ല, നിങ്ങൾക്കും ചിലപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ക്രിയേറ്റ് സംതിങ്
ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്ന്
ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന്റെ ഡേറ്റ്സ് 6th October തൊട്ടാണ്. അപ്പൊ നിങ്ങൾ ഡേറ്റ്സും അതിന്റെ ടൈമിംഗ് ഏകദേശം 2 മണിക്കൂറൊക്കെ ഉള്ളു ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ്. 2 മണിക്കൂർ 3 മണിക്കൂർ, ചില ദിവസങ്ങളിൽ ഇങ്ങനെ 10 to 5 ഉണ്ട്, ബാക്കി എല്ലാം ഒരു 10 to 12 അല്ലെ 4 to 6 ആ വിൻഡോ ആണ്. അപ്പൊ നിങ്ങൾ ടൈമിംഗ് ഒന്ന് നോക്കുക. പ്രീ ബുക്കിങ്ങിന്റെ ആവശ്യമില്ല, സോ അവിടെ ചെന്നാൽ മതി. നിങ്ങൾ പ്രീ ബുക്കിങ്ങോ ടിക്കറ്റ്സോ ഒന്നുമില്ല, ഫ്രീ ഇവന്റ് ആണ്, ജസ്റ്റ് വോക്ക് ഇൻ. അപ്പോൾ അത് ആർട്ട് സെന്ററിലാണ്, ക്രൈസ്റ്റ് ആർട്ട് സെന്റർ. സോ നിങ്ങൾ അപ്പം അതൊന്ന് നോക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അതെ, പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം റൂതർഫോർഡ് ഡെൻ എന്ന് പറഞ്ഞ സെയിം സ്ഥലത്ത് തന്നെയാണ് ആർട്ട് സെന്ററിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞ റൂതർഫോർഡ്, ഏർണസ്റ്റ് റൂതർഫോർഡ് എന്നാണ് ആളുടെ പേര്. അത് ന്യൂസിലൻഡറാണ്. അപ്പം ഒരു മ്യൂസിയം പോലെ ഒരു സെറ്റപ്പാണ്, ലൈക്ക് മോർ ദാൻ എ മ്യൂസിയം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കാം.
റൂതർഫോർഡ് എന്ന് പറയുന്നത്
എന്ന് പറയുന്നത് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. അപ്പം ആള് പഠിച്ചത് കാന്റബറി കോളേജിലാണ്, അതായത് ഇപ്പോഴത്തെ കാന്റബറി യൂണിവേഴ്സിറ്റി. അപ്പം അവിടെയാണ് ആള് പഠിച്ചത്. അപ്പൊ നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലെ, ഒരു
കാന്റബറിയിലുള്ള
ആളാണ്, കാന്റബറിയിലാണോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കാന്റബറി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പൊ കുട്ടികൾക്ക് ഫിസിക്സിനോട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ
ഇങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓരോ കഥകളും ആള് ചെയ്ത കാര്യങ്ങളും റിസർച്ചുകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ആ മ്യൂസിയത്തിൽ. അപ്പൊ പിള്ളേരെ കൊണ്ട് അതൊക്കെ കാണിക്കാൻ കാണിച്ചു കൊടുത്ത് നല്ലതായിരിക്കും. അവർക്കൊരു എൻഗേജിങ് പരിപാടി ആയിരിക്കും. ഐ തിങ്ക് ഓപ്പൺ ഫ്രം 10:30 to 2:30 PM. എല്ലാ ദിവസവും ഓപ്പൺ ആണ്, 10:30 to 2:30. അതിന്റെയും ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഉണ്ട്. അഗെയിൻ ഗോ ടു artcenter.org.nz. അതിനകത്ത് റൂതർഫോർഡ്സ് ഡെൻ, അതാണ് ആ സ്പേസിന്റെ പേര്. അപ്പം അവിടെയാണ് ഈ മ്യൂസിയം.
പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടി, കൂടുതലും കൂടെ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ടെലിവിഷൻ, റേഡിയോ, സോണാർ ആൻഡ് ടെലിഫോൺസ് ഒക്കെ ഇൻവെന്റ് ചെയ്തത്, ആ ഒരു ഇൻവെൻഷൻ ഒക്കെ നടത്തിയ ആളും ആളുടെ പിയർ ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ്.
ഡിസ്കവറിയെ കുറിച്ചും അതിനെ കുറിച്ചുള്ള ഫ്രീ ടൂർ പോലെ ഒരു പ്രോഗ്രാമാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ തന്നെ ഉള്ളപ്പോൾ നമ്മളതൊക്കെ പോയി കാണാൻ,
കുട്ടികളെ ഇൻസ്പയർ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ കുറെയൊക്കെ നിങ്ങൾ ടൈം സോണിലും ഒക്കെ കൊണ്ടുപോകേണ്ടി വരും. ഇത് ഫ്രീ ഇവന്റ് ആണ്, കണ്ടുപിടിച്ചതാണ്.
ശ്രുതി എനിക്കൊന്ന് കഷ്ടപ്പെട്ടിരുന്നാണ് റൂതർഫോർഡിനെ കുറിച്ച് റിസർച്ച് നടത്തിയത്. അപ്പൊ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഫാദർ ആണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പണ്ട് എനിക്ക് വന്നത് നമ്മുടെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ആശുപത്രി കൊണ്ടുപോയോ എന്ന് ചോദിച്ച ആളാണ്. ഇത്രയും നേരം ഇന്ന് കഷ്ടപ്പെട്ട് പോയി കാണേണ്ടതാണ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നോർമലി നമുക്കൊരു 1 hour 2 hour സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ പാർക്കുകളുണ്ട് കളിക്കാനായിട്ട്. സോ ഒരു മണിക്കൂർ 2 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് പിള്ളേർക്ക് നല്ലൊരു ആക്ടിവിറ്റി ആണ്. കുറച്ച് ബോഡി അനങ്ങും വീട്ടിലിരുന്ന് ടി വി കാണുന്നതിലും, കുറച്ച് ബോഡി അനങ്ങും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക്, പിള്ളേർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പിക്ക് ചെയ്യുക. 1 hour 2 hours കാര്യമുള്ളൂ. പാർക്ക് അതുപോലെ തന്നെ ഫണ്ണായിട്ട് ടൈം സോണിലൊക്കെ പോകാം. ക്യാൻ ബി എക്സ്പെൻസീവ്, പക്ഷേ ഒരു 1 or 2 hours 2 hours ഒക്കെ പോകാന്നാണ് സ്കൂൾ ഹോളിഡേസിൽ.
അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇപ്രാവശ്യത്തെ സ്കൂൾ ഹോളിഡേസ് എൻജോയ് ചെയ്യുക, ഫാമിലിയോട് കൂടി പിള്ളേരോട് കൂടി ടൈം സ്പെൻഡ് ചെയ്യുക, റിലാക്സ്ഡ്.
പിള്ളേരെനിക്കൊന്ന് സ്കൂളിൽ 2 weeks കഴിഞ്ഞ് ചെല്ലുമ്പോൾ നോർമലായിട്ട് നമ്മളൊരു ഡെയിലി റൊട്ടീൻ അല്ലാതെ നമ്മൾ ആ സ്കൂൾ ഹോളിഡേസിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകണം. ഈ റൈറ്റിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് എഴുതാൻ പറയുമ്പം ബേസിക്കലി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകില്ലോ.
ഇല്ല, അതെ, എവിടെയെങ്കിലും നമ്മൾ പോയി അവരെന്താണ് കാണുന്നത്, അവരുടെ കാഴ്ചയിൽ എന്താണ് അത്, എന്തൊക്കെ എഴുതുമ്പോഴല്ലേ അതിന്റെ ഒരു, നമുക്ക് എൻഡ് ഓഫ് ദ ഇയറിൽ നമുക്ക് ബുക്സ് ഒക്കെ കിട്ടും വായിക്കാനായിട്ട്. അപ്പൊ ഞാനിരുന്ന് വായിക്കാറുണ്ട് കേട്ടോ, എന്റെ കുട്ടി എഴുതിയ റൈറ്റിംഗ് ഒക്കെ വായിക്കാറുണ്ട്. അപ്പം എന്തൊക്കെ ഭാവനകളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം അതൊക്കെ വളർത്താനും റൈറ്റിംഗും റീഡിംഗും ഒക്കെ നന്നാക്കാനും എനിക്ക് തോന്നുന്നു.
ഐ തിങ്ക് സ്കൂൾ ഹോളിഡേസ് നല്ലൊരു സമയമാണ് പുറത്തിറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്,
ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ.
അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആക്ടിവിറ്റീസ് നിങ്ങൾ ഇപ്രാവശ്യം കുട്ടികളോട് കൂടി ചെയ്യാനായിട്ടും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനായിട്ടും
ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട്
തിരിച്ചുവരാം. ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരേ കണ്ടാവോ.
ഷോ ഏകദേശം തീരാറായി വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്രൈസ്റ്റ്ചർച്ചിൽ കഴിഞ്ഞ മൂന്നാഴ്ച നടന്നിരുന്ന ക്രൈസ്റ്റ്ചർച്ച് സൂപ്പർ ലീഗ് ഫുട്ബോളിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും പോയി കണ്ടു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. മയ ഫുഡ്സ് ക്രൈസ്റ്റ്ചർച്ച് സൂപ്പർ ലീഗ് ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച മൂന്ന് ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. ഫുൾ കളികൾ കാണാൻ പറ്റിയില്ല, പക്ഷെ വളരെ വളരെ നല്ല കളികളായിരുന്നു. എനിക്ക് വന്ന ഓക്ലൻഡിൽ നിന്നും ക്രൈസ്റ്റ്ചർച്ചിൽ നിന്നും നോൺ മലയാളീസും ഉണ്ടായിരുന്നു, ബട്ട് മോസ്റ്റ്ലി മലയാളി ടീമായിരുന്നു. എനിക്കൊന്ന് ഓക്ലൻഡിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഈ മൂന്നാഴ്ച വന്ന് കളിച്ചവരുണ്ട് ഇഷ്ടംപോലെ. അപ്പം അഞ്ച് ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്, റൈനോസ്, ബ്ലാസ്റ്റേഴ്സ്, സ്ട്രൈക്കേഴ്സ്, ഈഗിൾസ് ആൻഡ് വാരിയേഴ്സ്. നല്ല അടിപൊളി കളികളായിരുന്നു. എന്താണേലും ലാസ്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സെമി ഫൈനലിൽ കളിച്ചത് ബ്ലൂ ഈഗിൾസ് ആൻഡ് ഇമ്പാക്ട് വാരിയേഴ്സ് ആയിരുന്നു. അത് 2-1 ഈഗിൾസ് ജയിച്ചു. കാൻഡ സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞ ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് വന്നു. ഈ സെമി ഫൈനലും ഫൈനലും ഒക്കെ ഭയങ്കര തീപ്പാർന്ന കളിയായിരുന്നു. യെസ്, ഭയങ്കര തീപ്പാർന്ന കളിയായിരുന്നു. അത് ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ലാസ്റ്റ് നിമിഷം വരെ വളരെ കുറച്ച് മിസ്ഡ് ഗോൾസും എല്ലാമായിട്ട് വളരെ നല്ല കളികളായിരുന്നു. അതെ, ലാസ്റ്റ് ഫൈനലിൽ ബ്ലൂ ഈഗിൾസും സ്ട്രൈക്കേഴ്സുമാണ് കളിച്ചത്. ഇഞ്ചോണിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. ബ്ലൂ ഈഗിൾസ് ഒരു ഗോളിന് ജയിച്ചു, 1-0 എന്നതായിരുന്നു ഗോൾ നില. അങ്ങനെ ബ്ലൂ ഈഗിൾസ് ആണ് ഫസ്റ്റ് ക്രൈസ്റ്റ്ചർച്ച് സൂപ്പർ ലീഗ് കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോ അതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് എനിക്ക് കുറച്ച് പ്ലേയേഴ്സിനുള്ള അവാർഡുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഗോൾഡൻ ബൂട്ട് കിട്ടിയത് സുധീർ പവാർ എന്ന് പറഞ്ഞ ബ്ലൂ ഈഗിൾസിലെ തന്നെ ആൾക്കാണ്. ആള് സൂപ്പർ കളിയായിരുന്നു. സുധീർ എനിക്കൊന്ന് 7 ഗോളാണ് അടിച്ചത് ഈ മൂന്ന് ആഴ്ചകളിൽ. 7 ഗോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ ചെയ്തിരിക്കുന്ന ആളാന്ന് തോന്നുന്നു. അപ്പൊ സുധീർ പവാർ അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് പറയുന്നത് വിൽ മോർ എന്ന് പറഞ്ഞ ഒരു കിവി പയ്യനാണ്. ആള് ഇമ്പാക്ട് വാരിയേഴ്സിന് വേണ്ടി കളിച്ച ആളും സൂപ്പർ കളിയായിരുന്നു. ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു ഫലമാണ് ഞാൻ കണ്ടിരുന്നത്. അടിപൊളി കളിയാണ് ഫുട്ബോളിൽ. പിന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡർ വൈശാഖ്, ബെസ്റ്റ് ഡിഫൻഡർ സാജൻ കുര്യൻ. ആ സാജനിക്കുന്നത് ഓക്ലൻഡിൽ നിന്നാണ്. ബെസ്റ്റ് ഗോൾ കീപ്പർ നബീൻ പ്രതാൻ, ബെസ്റ്റ് ഗോൾ ഫഹീം എം. അപ്പൊ അവരാണ് അവാർഡ് പ്ലേയേഴ്സ് അവാർഡിന്.
മലയാളികളും അല്ലാത്തവരും,
യെസ്, എനിക്കത് ഓരോ ടീമിലും 4 പേരോ 3-4 പേര് ഔട്ട്സൈഡ് മലയാളി അല്ലാത്തവര് നോർമലൈസിലും വരുന്നുണ്ട്. ബാക്കി എല്ലാവരും മലയാളികളാണ്. പക്ഷെ എല്ലാവരുടെയും കളികളൊക്കെ എനിക്കൊന്ന് വളരെ എനിക്കൊന്ന് നെൽസണിൽ നിന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഒരു ഓൾ സൗത്ത് ഐലൻഡ് പ്ലസ് നോർത്ത് ഐലൻഡിൽ നിന്ന് കുറെ സ്ഥലത്തുനിന്ന് ആൾക്കാർ. പിന്നെ എനിക്കൊന്ന് നല്ലൊരു വാശിയേറിയ കളിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ വാശിയേറിയ കളി വരുമ്പോൾ ആണല്ലോ ആൾക്കാർക്കും കാണികൾക്കും കളിക്കുന്നവർക്കും എല്ലാം ഒരു ആവേശം വരുന്നത് അതുകൊണ്ടാണല്ലോ.
അതെ അതെ, തീർച്ചയായിട്ടും.
അപ്പൊ അങ്ങനെ ക്രൈസ്റ്റ്ചർച്ച് സൂപ്പർ ലീഗിന്റെ ഫസ്റ്റ് സീസൺ വളരെ സക്സസ്ഫുൾ ആയിട്ട്
കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്ലേയേഴ്സിനും ഞങ്ങളുടെ നമസ്തേ കേരള വലിയ അതെ അഭിനന്ദനങ്ങൾ, വലിയ കൺഗ്രാറ്റ്സ് ഫോർ ദോസ് ഹൂ വോൺ.
എല്ലാവരും നന്നായിട്ട് കളിച്ചു. അടുത്ത കൊല്ലം ഇതിനേക്കാളും തീപ്പാർന്ന കളികൾ കാണാമെന്ന്
വിചാരിക്കാം.
നെക്സ്റ്റ് ഇയർ നമസ്തേക്കുള്ള ഒരു ലൈവ് ഫീഡ് കൊടുക്കേണ്ടതായിരിക്കും അല്ലേ?
അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ലൈവ് ഫീഡ് കൊടുക്കേണ്ടതായിരിക്കും. പിന്നെ അടുത്ത
ഒരു ഇത് പറയാനുള്ളത്, നമ്മള് എല്ലാ കൊല്ലവും നമ്മള് സാധാരണ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്താറുണ്ട്. സാധാരണ ബാഡ്മിന്റൺ ടൂർണമെന്റ് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലമൊക്കെ ഡനേഡിൻ നടത്തും, പിന്നെ ടിമറു നടത്തും, പിന്നെ ക്രൈസ്റ്റ്ചർച്ച് നടത്തും. 3 ഇവന്റ് ആണ് ഫുൾ സൗത്ത് ഐലൻഡ് എന്ന് വെച്ചിട്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഡനേഡിൻ ഇല്ലായിരുന്നു, ഇപ്രാവശ്യം ടിമറും ക്രൈസ്റ്റ്ചർച്ചും ആയിരുന്നു. ഇപ്രാവശ്യം ടിമറു ടൂർണമെന്റ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു. ഇനി ക്രൈസ്റ്റ്ചർച്ചിലെ ബാഡ്മിന്റൺ ടൂർണമെന്റ് നമ്മൾ വെച്ചിരിക്കുന്നത് നവംബർ 12 അപ്പൊ നിങ്ങൾ ആരെങ്കിലും, ഐ മീൻ നമുക്ക് 4 ഡിവിഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ ഏത് ലെവലിൽ കളിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കോമ്പറ്റിറ്റീവ് ആയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ക്രൈസ്റ്റ് കേരള അസോസിയേഷനിലോ അല്ലെങ്കിൽ നമസ്തെ കേരളയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നവംബർ 12th ആണ് ഡേറ്റ്, മറക്കാതെ വെക്കുക. 9 to 5, around 9:30 to 5. അപ്പൊ നിങ്ങൾ എല്ലാവരും വരിക, ഷട്ടിലുകളിൽ താല്പര്യമുള്ളവരും അല്ലാത്തവരും ഒക്കെ വന്ന് കാണുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇത് സക്സസ് ആക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചോദിക്കുകയാണ്, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അത് നമ്മുടെ സൗത്ത് ഐലൻഡിൽ നിന്ന് ടീമുണ്ട്, ഇൻവക്കാഗിൽ, നെൽസൺ, വെസ്റ്റ് കോസ്റ്റ്, പിന്നെ ടിമറു, ക്രൈസ്റ്റ്. മോസ്റ്റ് ലൈക്ലി ഓക്ലൻഡിൽ നിന്ന് നമുക്കൊരു ടീമുണ്ട്, ഒന്നോ രണ്ടോ ടീം ഉണ്ടാവും. വെല്ലിംഗ്ടണിൽ നിന്ന് മോസ്റ്റ് ലൈക്ലി ദേ വിൽ ബി എ ടീം. നിങ്ങൾ ഏത് ലെവലാണെങ്കിലും കുഴപ്പമില്ല, വുമൻസ് ടൂർണമെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക.
എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്യൂ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്താലോ. സോ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്,
ശുഭരാത്രി.
ശുഭരാത്രി.